നാൽപ്പതാമത്തെ ആയത്ത് മുതലെടുക്കണ്ടേ? സൽഹും أعوذ بالله من الشيطان الرجيم سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين يوم يكشف عن ساق ويدعون إلى السجود ويدعون إلى السجود فلا يستطيعون فلما رأوه زلفة سيئت وجوه الذين كفروا آتتيو موت عن الذي أعوذ بالله من الشيطان الرجيم آمن سيئن سيئتتيو أعوذ بالله من الشيطان الرجيم خاشية أبصارهم ترهقهم ذلة وَقَدْ كَانُوا يُدْعَوْنَ إِلَى السُّجُودِ وَهُمْ سَالِمُونَ فَذَرْنِي وَمَنْ يُكَذِّبُ بِهَذَا الْحَدِيثِ سَنَسْتَدْرِجُهُمْ مِنْ حَيْثُ لَا يَعْلَمُونَ وَأُمْلِي لَهُمْ إِنَّ كَيْدِي مَتِينٌ أَمْ تَسْأَلُهُمْ أَجْرًا فَهُمْ مِنْ مَغْرَمٍ مُثْقَلُونَ أم عندهم الغيب فهم يكتبون سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشية أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مَغْرَمٍ مُثْقَلُونَ أَمْ عِنْدَهُمُ الْغَيْبُ فَهُمْ يَكْتُبُونَ سَلْهُمْ أَيُّهُمْ بِذَلِكَ زَعِيمٌ أَمْ لَهُمْ شُرَكَاءُ فَلْيَأْتُوا بِشُرَكَائِهِمْ إِنْ كَانُوا صَادِقِينَ يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وَقَدْ كَانُوا يُدْعَوْنَ إِلَى السُّجُودِ وَهُمْ سَالِمُونَ فَذَرْنِي وَمَنْ يُكَذِّبُ بِهَذَا الْحَدِيثِ سَنَسْتَدْرِجُهُمْ مِنْ حَيْثُ لَا يَعْلَمُونَ وَأُمْلِي لَهُمْ إِنَّ كَيْدِي مَتِينٌ أَمْ تَسْأَلُهُمْ أَجْرًا فَهُمْ مِنْ مَغْرَمٍ مُثْقَلُونَ أَمْ عِنْدَهُمُ الْغَيْبُ فَهُمْ يَكْتُبُونَ أَصْحَابُ الْجَنَّةِ தோட்டக்காரர் அவர் ஜக்காத்து கொடுக்காதையும் அகதிகளை அவகணிச்சும் கொய்தெடுக்கാൻ ചെന്നപ്പോൾ അല്ലാഹു ആ തോട്ടം നശിപ്പിച്ചതാണ് അവർ കണ്ടത്. അവസാന സമയത്തിൽ അവരെ ഖേദപ്രകടനൊന്നും അത് തിരിച്ചു കിട്ടാൻ അവരെ സഹായിച്ചില്ല. അപ്പൊ അവരെ പോലെയുള്ള ആളുകളെ മുൻനിർത്തിയിട്ട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, മുസ്ലിങ്ങളും മുജരിമുകളും സമമാകുമോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു മുസ്ലിങ്ങളും മുജരിമുകളും ഒരിക്കലും സമമാകില്ല എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്തുണ്ട്. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. അതേപോലെ ഹസബല്ലദീന ജതറഹു സയ്യിആത്ത് അന്നജാലഹും കല്ലദീന ആമനൂ ഫാമിലു സ്വാലിഹാത്ത് സവാഅമ്മയ്യാവും മമമാത്തവും സഅമയഹക്കുമോൻ തുടങ്ങിയിട്ടുള്ള മുജരിമുകളും മുഅ്മിൻ മുസ്ലിങ്ങളും ഒരിക്കലും ഒരുപോലെ ആവില്ല. മരണം വരെയുള്ള ജീവിതം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും, പക്ഷെ മരണത്തോടുകൂടി എന്താണ്, അതാണ് സവാഅമ്മയ്യാവും മമമാത്തവും എന്നാണ്, അവർക്ക് മാറ്റം വരും. ഇത് ചിന്തിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളോട് അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന നിർണായകമായ ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അതിലൊന്ന്, നിങ്ങൾക്കെങ്ങനെയാണ് നിങ്ങളുടെ ഈ സ്വന്തം നിലക്ക്, അതായത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നിന്ന് വിരുദ്ധമായും വ്യത്യസ്തമായും തീരുമാനങ്ങൾ എടുക്കാൻ എങ്ങനെ കഴിയുന്നു? നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വല്ല കിതാബും വന്നിറങ്ങി നിങ്ങൾ അത് പഠിക്കുന്നുണ്ടോ? അംലക്കും കിതാബൻ ഫീഹി തദ്രുസൂൻ. എന്നിട്ട് നിങ്ങൾക്കതിൽ തിരഞ്ഞെടുക്കാനുള്ള വിഷയങ്ങളുണ്ടോ? ഇന്നലക്കും ഫീഹി ലമാ തഹയ്യറൂൻ. നിങ്ങളുടെ ആദർശം, ആ സംസ്കാരം, അനുഷ്ഠാനമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും കിതാബ് നിന്ന് കിട്ടിയതാണോ? അംലക്കും അയ്മാനു നിലയിന ബാലിഗത്തു നില യോമിൽ ഖിയാമ, അല്ലെങ്കിൽ ഖിയാമത്തുനാൾ വരെ നിങ്ങളുമായിട്ട് നമുക്ക് വല്ല കരാറുണ്ടോ? ഖിയാമത്തുനാൾ വരെ എത്തുന്ന ഒരു കരാറ്, അതായത് ഇന്നലക്കും ലമാ തഹ്കുമോ, നിങ്ങൾ വിധിക്കുന്ന അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് നീങ്ങിക്കൊള്ളാം എന്ന നിലക്ക് അള്ളാഹുമായി നിങ്ങൾ വല്ല ഉടമ്പടി ഉണ്ടാക്കിയതിന് അടിസ്ഥാനത്തിലാണോ അങ്ങനെ ചെയ്യുന്നത്? ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. സൽഹും അയ്യുഹും ബിദാലിക സായീം. സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു, അതിന്റെ കൽപ്പന രൂപമാണ് സൽ. കാല യഖൂലു ഖുൽ എന്ന് പറയുന്ന പോലെ സഅല യസ്അലു സൽ, ചോദിക്കൂ, താങ്കൾ ചോദിക്കുക. ഹും അവരോട്, സൽ ഹും അവരോട് താങ്കൾ ചോദിക്കുക. അയ്യുഹും അവരിൽ ഏതാണ് അല്ലെങ്കിൽ അവരിൽ ആരാണ്. ബിദാലിക്ക ആ കാര്യത്തിന് സഈം നേതൃത്വം നൽകുന്നത്, സഈം നേതാവ് തലവൻ. നീ അവരോട് ചോദിക്കുക അതിന് ആരാണ് അവർക്ക് നേതൃത്വം നൽകുന്നത്, അവരെ ആരാണ് നയിക്കുന്നത്. ഈ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന കാഫറുകൾ ഉണ്ടല്ലോ, അവർക്ക് അതിന് നേതൃത്വം നൽകുന്നത് ആരാണ് എന്ന് നീ ചോദിക്കുക. പിന്നെ അം ലഹും ഷുറക, ചോദ്യങ്ങൾ തുടരാൻ. അം ലഹും ഷുറകാഉ ഫല്യഅ്തു ബിഷുറകാഇഹിം ഇൻ കാനൂ സാദിഖീൻ. ഷരീക്കിന്റെ ബഹുവചനാണ് ഷുറക്കാവ്, ഷരീക്ക് പങ്കാളി, ഷിർക്ക് വെക്കുന്നയാൾ. ജനങ്ങൾ ആരിലാണോ പങ്ക് ചേർക്കുന്നത്, അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നത് ആരിലാണോ അത് ഷരീക്ക്, പങ്കാളി. ഷുറക്കാവ് എന്ന് പറയുമ്പോഴോ പങ്കാളികൾ, ഷരീക്കിന്റെ ബഹുവചനം. അം അതല്ല, ഉണ്ടോ ആണോ, ആ അം എന്നുള്ള ഒരു ചോദ്യമാണ്. നേരത്തെ ചോദ്യം തുടങ്ങിയല്ലേ മുകളിൽ, അഫനജലുൽ മുസ്ലിമീനക്കൽ മുജ്രിമീൻ തൊട്ട് തുടങ്ങിയ ചോദ്യം, അതിവിടെ ആവർത്തിക്കാം. എന്ത്? അം ലഹും അതല്ല അവർക്കുണ്ടോ ഷുറക്കാ പങ്കുകാർ, ഫലയത്തു ബിസുറക്കായിഹിം എങ്കിൽ അവരാ പങ്കുകാരെ കൊണ്ടുവരട്ടെ. അതാബി കൊണ്ടുവന്നു, എന്റെ കൽപ്പനയാണ് ഇത്തു അല്ലെങ്കിൽ വല്യത്തു ഫല്യത്തു. അതൊക്കെ എന്താണ് ഫല്യ എത്തി വല്യ എത്തി എന്നൊക്കെ പറഞ്ഞാൽ കൽ അമ്രവായിബ് എന്നാ പറയാ, സ്ഥലത്തില്ലാത്ത ആളോട് കൽപ്പിക്കുക, അവൻ ചെയ്യട്ടെ എന്ന് പറയാം. ഫല്യ എത്തി ബി അവൻ കൊണ്ടുവരട്ടെ, വല്യ എത്തി ബി അവൻ കൊണ്ടുവരട്ടെ. അതിന്റെ ബഹുവചനാകുമ്പോ ഫല്യ ഉത്തൂബി അവർ കൊണ്ടുവരട്ടെ. ആര്? അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് വാദിക്കുന്നവർ കൊണ്ടുവരട്ടെ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ കൊണ്ടുവരട്ടെ. എന്ത്? ബിശുറക്കായും അവരുടെ പങ്കാളികളെ, അവരുടെ പങ്കുകാരെ അവർ കൊണ്ടുവരട്ടെ. അതല്ല അവർക്ക് പങ്കുകാരുണ്ടോ എങ്കിൽ ആ പങ്കാളികളെ അവർ കൊണ്ടുവരട്ടെ. ഇൻകാനു സ്വാദിഖീൻ അവർ സത്യവാന്മാരാണെങ്കിൽ, സ്വാദിഖുൻ സത്യം പറയുന്നവൻ, അതിന്റെ ബഹുവചനം സ്വാദിഖൂന അല്ലെങ്കിൽ സ്വാദിഖീന. ഇൻകാനു സ്വാദിഖീൻ അവർ സത്യം പറയുന്നവരാണെങ്കിൽ ആ പങ്കുകാരെ അവരൊന്ന് ഹാജരാക്കട്ടെ, അള്ളാഹുവിൽ പങ്കുണ്ട് എന്ന് പറയുന്ന ആളുകളെ അവരൊന്ന് കൊണ്ടുവരട്ടെ. യൗമ യുക്ഷഫു അൻ സാഖ് വയുദ്ഊന ഇല സുജൂദി ഫലാ യസ്തതീഊൻ. അന്തിമനാളിന്റെ ഭീകരതയാണ് ഇനി അങ്ങോട്ട്, ഹൗലു യൗമിൽ ഖിയാമ, അന്തിമനാളിന്റെ ഭീകരത. യൗമ യുക്ഷഫു അൻ സാഖ് വയുദ്ഊന ഇല സുജൂദി ഫലാ യസ്തതീഊൻ. ആദ്യം അല്ല പറഞ്ഞു, തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ തക്വയുള്ളവർക്കാണ് സ്വർഗമുള്ളതെന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചു, കാര്യങ്ങൾ വിശദീകരിച്ചു. അവസാനമല്ല പറയുന്നു ആ ദിവസം യൗമ യുക്ഷഫ അൻ സാഖ്, കശഫ അൻ എന്ന് പറഞ്ഞാൽ മറ നീങ്ങിന്ന്, ആവരണം അഴിഞ്ഞു, വെളിപ്പെട്ടു. സാഖ് എന്ന് പറഞ്ഞാൽ കണങ്കാൽ, തണ്ടങ്കാൽ, നെര്യാണിക്ക് മീതെ മുട്ടിന് താഴെയുള്ള ഭാഗത്തിനാണ് എന്ത് പറയാ സാഖ്. കശഫ അൻ വെളിപ്പെടുന്നു, അങ്ങനെയുള്ള ദിവസം സാഖ്. എന്ത് വെളിപ്പെടും? കണങ്കാൽ വെളിപ്പെടുന്ന ദിവസം, പ്രത്യക്ഷമാകുന്ന ദിവസം. അതോടൊപ്പം തന്നെ വയുദ്ഊന വിളിക്കപ്പെടുന്ന ദിവസം, ദഅ വിളിച്ചു, യുദ്അ വിളിക്കപ്പെടുന്നു, അതിന്റെ ബഹുവചനാണെന്ത്? യുദ്ഊന വിളിക്കപ്പെടുന്നു, അവർ വിളിക്കപ്പെടുന്നു. ഇല സുജൂദ് സുജൂദിലേക്ക്, അവർ സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെടുന്നു. ഫലാ യസ്തതീഊൻ എന്നാൽ അവർക്കത് കഴിയുകയില്ല, അന്ന് സുജൂദ് ചെയ്യാൻ കൽപ്പന ഉണ്ടാവും. കണങ്കാൽ വെളിപ്പെടുന്ന ദിവസം സുജൂദ് ചെയ്യാൻ കൽപ്പന വരും. ആ കൽപ്പന വരുമ്പം കാഫറുകൾക്ക് എന്ത് ചെയ്യില്ല, സ്വന്തം വിധി അനുസരിച്ച് ജീവിതം നയിച്ച ആളുകൾക്ക്, അള്ളാഹുവിന്റെ വിധി അവഗണിച്ച് സ്വന്തം വിധി ഉണ്ടാക്കി ആദർശവും അനുഷ്ഠാനവും ഒക്കെ ഉണ്ടാക്കി പോയ ആളുകൾക്ക് അന്ന് സുജൂദ് ചെയ്യാൻ വിചാരിച്ചാലും എന്ത് ചെയ്യില്ല, കഴിയില്ല. അവർ മുന്നോട്ട് കുനിഞ്ഞാലും ബേക്കോട്ടായി പോകും. അതാണ് അവരന്നത്തെ അവസ്ഥ. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. യായിനി യൗമൽ ഖിയാമ, ഈ യൗമ യുക്സഫ് എന്ന് പറഞ്ഞ ഏത് ദിവസം, കണങ്കാൽ വെളിപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ്. വമാ യകൂനു ഫീഹി, ആ ദിവസം ഉണ്ടാകുന്നു, മിനൽ അഹ്വാലി വസ്സലാസിൽ വൽ ബലാഇ വൽ ഇംതിഹാനി വൽ ഉമൂരിൽ അഇളാം, വിഹ്വലതകൾ, പ്രകമ്പനങ്ങൾ, പരീക്ഷണം, ഗൗരവമേറിയ കാര്യങ്ങൾ ഇതെല്ലാം വന്ന് നടക്കും എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര ഗൗരവമുള്ള സംഗതികളൊക്കെ നടക്കാൻ പോകുന്ന ദിവസമാണ് അന്തിമനാൾ. ആ അന്തിമനാളിന്റെ ഭീതി വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് യൗമ യുക്സഫ് അൻ സാഖ്. വഖദ് റവൽ ബുഖാരി ഹാഹുന അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ, അബു സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വാചകം ഇമാം ബുഖാരി ഈ ആയത്തിന്റെ തഫ്സീറായി കൊടുത്തിട്ടുണ്ട്. സമീഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. അബു സഈദ് അൽ ഖുദ്രി അല്ലാഹു അൻഹു പറയാം, യക്സിഫു റബ്ബുനാ അൻ സാഖി, നമ്മുടെ റബ്ബ് അവന്റെ കണങ്കാലിൽ നിന്ന് വെളിപ്പെടുത്തും. അപ്പൊ റബ്ബിന് കണങ്കാലുണ്ടോ എന്ന് ചോദിച്ചാൽ റബ്ബിന് യോജിച്ച പ്രകാരം അതുണ്ട്. റബ്ബിന് അവയവങ്ങൾ പറയാൻ നമുക്ക് പാടില്ല, നമുക്കതിന് അനുവാദമല്ല. പക്ഷെ റബ്ബിനെ കുറിച്ച് റബ്ബ് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ അള്ളാഹുവിന് യോജിച്ച പ്രകാരം, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച പ്രകാരം അതുണ്ടാകുമെന്ന് വിചാരിക്കും. ഒരിക്കലും അത് സൃഷ്ടികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ സാമ്യപ്പെടുത്തി ചിന്തിക്കാനേ പാടില്ല. കാരണം അള്ളാഹു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആലം. ഏതായാലും നമ്മുടെ റബ്ബ് രക്ഷിതാവ് അവന്റെ കണങ്കാൽ വെളിപ്പെടുത്തും. അങ്ങനെ റബ്ബ് കണങ്കാൽ വെളിപ്പെടുത്തുന്ന ആ സമയം ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വമുഅ്മിന, ആ ഗംഭീരമായ സന്ദർഭത്തിൽ എല്ലാ മുഅ്മിനും മുഅ്മിനത്തും റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. എല്ലാ സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. അള്ളാഹു കണങ്കാൽ വെളിപ്പെടുത്തി സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടും, എല്ലാവരും സുജൂദ് ചെയ്യും. റിയാവിനും സുമഅത്തിനും വേണ്ടി ദുനിയാവിൽ സുജൂദ് ചെയ്തവർ ബാക്കിയാകും, അവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല. അവർ നിസ്കരിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ നിസ്കരിച്ചത് ആള് കാണാനായിരിക്കും. വയബക്ക ബാക്കിയാകും, മൻ ആര്, കാന യസ്ജുദു ഫി ദുനിയാ, ദുനിയാവിൽ അവൻ സുജൂദ് ചെയ്തിരുന്നു. റിയാ അൻ വസുമഅത്തൻ, കാണിക്കാനും കേൾപ്പിക്കാനും, കാണിക്കാനും കേൾക്കാനും. എന്തിനാ സുജൂദ് ചെയ്തത്? ആൾക്കാരെ കാണിക്കാൻ, പിന്നെ കേൾക്കാൻ. ഞാൻ സുജൂദ് ചെയ്യുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാൻ. റിയാഉ സുമഅത്ത്, പ്രസിദ്ധി കേളി എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കാണ് എന്ത്, റിയാഉ സുമഅത്ത്. റിയാ എന്നാണ് ലോകമാന്യം, ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. സുമഅത്ത് എന്ന കീർത്തി, കേളി, പ്രസിദ്ധി. പ്രസിദ്ധിക്ക് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടിയും സുജൂദ് ചെയ്ത ആളുകൾക്ക് അന്ന് സുജൂദ് ചെയ്യാൻ പറ്റില്ല, അവർ ബാക്കിയാവും. ബാക്കി എല്ലാ മുഅ്മിനും മുഅ്മിനത്തും എന്ത് ചെയ്യും, സുജൂദ് ചെയ്യും. മുനാഫിഖ്, ഒറ്റ മുനാഫിഖ് എന്ത് ചെയ്യില്ല, സുജൂദ് ചെയ്യില്ല. ഫയദ്ഹബു ലിയസ്ജുദ്, അവർ സുജൂദ് ചെയ്യാൻ പോകും, ഒരുങ്ങും. ഫയഊദു ലഹറു, പക്ഷെ അവന്റെ മുതുക് മടങ്ങും, ആവർത്തിക്കും. തബക്കൻ വാഹിദ, ആദ്യത്തെ പോലെ തന്നെ. അപ്പൊ കുനിയും സ്പ്രിങ്ങിൽ വരുന്ന മാതിരി എന്ത് ചെയ്യും, ബാക്കോട്ട്. ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല, ബാക്കോട്ട് തന്നെ പോകും. ശ്രമിച്ചു നോക്കും, കാരണം അന്നേരം സുജൂദ് ചെയ്തില്ലെങ്കിൽ അപകടമാണെന്ന് തന്നെ മനസ്സിലാവും. അന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്തവരൊക്കെ അപകടത്തിലാണ് അവിടുന്ന് ബോധ്യപ്പെടും. അപ്പൊ കഷ്ടപ്പെട്ട് സുജൂദ് ചെയ്യാൻ നോക്കും, മനസ്സിലായില്ലേ. പക്ഷെ നമ്മൾ വളയ്ക്കുന്ന മാതിരിയാണ്, എന്തെയും സ്പ്രിങ് പോലെ, അങ്ങോട്ട് വളയ്ക്കുമ്പോൾ അങ്ങോട്ട് തന്നെ എന്ത് ചെയ്യും, പോവും. അതാണ് മുതുക് പിറകോട്ട് തന്നെ പോകും. ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ എന്ത് ചെയ്യും, അത് മടങ്ങും. ഒരിക്കലും അവന് മുന്നോട്ട് കുഞ്ഞു സുജൂദ് ചെയ്യാൻ പറ്റില്ല, അവൻ പിറകോട്ടാണ് മടങ്ങും, നലന്നു പോയി ചെയ്യാൻ മുന്നോട്ട്. വളരെ ഗുരുതരമായ സുഹൈൽ ബുഖാരി ധരിക്കുന്നതാണ്. ഈ ആയത്തിന് വേറെ വിശദീകരണങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല. യുക്സഫ് ആൻ സാഖ് എന്നുള്ളത് പല ആളുകളും പല നിലക്ക് വിശദീകരിച്ചു, ഞാൻ അങ്ങോട്ടൊന്നും എന്താന്ന് പറയുന്നതിനല്ല. ഞങ്ങളോട് പല തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ, അള്ളാഹു കണങ്കാൽ വെളിപ്പെടുത്തുന്നവർ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്ര ആൾക്കാരുണ്ട്. അള്ള ഒരു കാര്യം വഹി അനുസരിച്ച് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ എന്തിന്റെ ആവശ്യമില്ല, ആശയക്കുഴപ്പത്തിന്റെ അങ്കലാപ്പിന്റെ കാലം. അത് അങ്ങേയറ്റത്തെ ഗാംഭീര്യം. അന്തിമനാളിന്റെ, മഹ്ഷറിന്റെ ഏറ്റവും ഗൗരവാർഹമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനേക്കാളേറെ റബ്ബിനെ ഭയപ്പെടാൻ വേറൊരു വാചകം നമുക്ക് വേണ്ട. ഈ ഹദീസ് മതി, സ്വഹീ ബുഖാരി സ്വഹീ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മനസ്സിലായില്ലേ. ഇനി അപ്പൊ എന്താ പറഞ്ഞ, യൗമ യുക്സഫ് അൻ സാഖ് വയുദ്ഊന ഇലസ്സുജൂദി ഫലാ യസ്തതിയൂൻ, കണങ്കാലിൽ നിന്ന് വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം, സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ദിവസം അവർക്കതിന് കഴിയില്ല. സുജൂദ് ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല. ഹഷ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു, താഴ്ത്തി എന്ന ഹുഷു ഉണ്ടായത്. ഭക്തി എന്ന് പറഞ്ഞ കീഴ്പ്പെടലാണല്ലോ. അപസ്വർ കണ്ണ് താഴ്ത്ത, താഴോട്ട് നോക്കുന്നതിനാണ് എന്ത് പറയാ, ഹഷത്തിൽ അപസ്വാർ എന്ന് പറയും. ഹാഷിയത്തൻ അപസ്വാർഹും, അവരുടെ കണ്ണുകൾ താഴ്ന്നു നിൽക്കുന്നതാണ്. തറഹക്കുഹും ഇല്ല, അപമാനം അവരെ ആവരണം പൊതിയുന്നതാണ്, ആവരണം ചെയ്യുന്നതാണ്. വലൈക്കും സ്വലാം. റഹക്ക ഇറഹക്കുന്ന എന്താണ്? ആവരണം ചെയ്തു, പൊതിഞ്ഞു. തറഹക്കുഹും ഇല്ലത്തുൻ, അപമാനം അവരെ ആവരണം ചെയ്യും, അപമാനം അവരെ ആവരണം ചെയ്യും, അവരുടെ കണ്ണുകൾ താഴ്ന്നു നിൽക്കും. ഇതൊക്കെ നിഷേധികൾ പേടിച്ചു വരയുന്നതിൻ്റെ അടയാളങ്ങളാണ്. അവരുടെ ആ ഭയപ്പാടിൻ്റെ, അവരനുഭവിക്കുന്ന വിഹ്വലതയുടെ ഗൗരവാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കണ്ണ് പേടിച്ച് താഴും, അവരെ ശരീരം മുഖത്തൊന്നാകെ എന്തുണ്ടാവും, അവരെ അപമാനം, അവരെ കണ്ടാൽ തന്നെ അവർ അപമാനിതരാണ്, അപമാനം വലയും ചെയ്യും. ഐ ഫിദ്ദാരിൽ ആഖിറ, അതായത് പരലോകത്ത്. ഈ ജറാമിഹിം തക്കബ്ബുരിഹിം ഫി ദുനിയ, അവരുടെ കുറ്റം കാരണം ദുനിയാവിൽ, അവരുടെ കിബിറ് കാരണം അഹങ്കാരം, ഫൗഖിബു ബി നഖീലി മാ കാനു അലൈഹി, അന്ന് അവരുണ്ടായതിൻ്റെയൊക്കെ എതിര് അവർക്കിവിടെ ശിക്ഷയായിട്ട് വന്ന് ഭവിക്കാണ്. വലമ്മ ദുഉ ഇല സുജൂദി ഫി ദുനിയ, ദുനിയാവിൽ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ, ഫംതനഉ മിൻഹു, അവരത് തടഞ്ഞു. മാ സിഹത്തിഹിം വ സലാമത്തിഹിം, അന്ന് അവർക്ക് ആരോഗ്യവും കഴിവൊക്കെ ഉണ്ടായിരുന്നു, സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തിന് സുജൂദ് ചെയ്യാൻ? ദുനിയാവിൽ അവർക്ക് സൗകര്യമുള്ള സമയത്ത് സുജൂദ് ചെയ്യാൻ ക്ഷണിച്ചു, പക്ഷെ അവർ അന്ന് മുടങ്ങി. കദാലിക ഊഖിബു ബി ആദമി ഖുദറത്തിഹിം അലൈഹി ഫിൽ ആഖിറ. ഇപ്പൊ പരലോകത്ത് വന്നപ്പോൾ അവർക്ക് സുജൂദ് ചെയ്യാനുള്ള ഖുദറത്തിനെ അല്ല എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞ്. അവർക്ക് കഴിയുന്നില്ല, അവർക്ക് അങ്ങനത്തെ ഒരു പര്യവസാനം വന്നു. ഇതാ തജല്ല റബ്ബ് അസവജൽ, റബ്ബ് വെളിപ്പെടുമ്പോൾ, ഫയസ്ജുദു ലഹുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ഒന്നടങ്കം അവന് സുജൂദ് ചെയ്യും. വലാ യസ്തതിഉ അഹദു മിനൽ കാഫിരീന വലൽ മുനാഫിഖീന അൻ യസ്ജുദ്, ഒരു മുനാഫിഖനും ഒരു കാഫിറിനും അന്ന് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. ബൽ യഊദു ലഹുറു അഹദിഹിം തബഖൻ വാഹിദ, അവരിൽ ഓരോരുത്തരുടെയും പിന്നെ മുതുക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കും. കുനിയും ബന്ധിയും ആദ്യത്തെ പോലെ തന്നെ മടങ്ങിക്കൊണ്ട് ആ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങും. കുല്ലമാ അറാദ അഹദുഹും അൻ യസ്ജുദ്, അവർ സുജൂദ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴെല്ലാം, ഖറ, കമിഴ്ന്നു വീഴും, ലിഖഫ, പെരടിയിലേക്ക്, ബാക്കോട്ട് വീഴും. അത് കമിഴ്ന്നു വീഴാന്നല്ല അതിന് പറയാം, മുന്നോട്ടല്ല അവർ പോകാം, മുന്നോട്ട് കുനിയുമ്പോൾ അവർ എങ്ങോട്ട് പോകും, പിറകോട്ട് വീഴും അവർ. മനസ്സിലായില്ലേ? അക്സർ സുജൂദ്, സുജൂദിനെതിരായ ഒരവസ്ഥ ഉണ്ടാകാം, സുജൂദിലേക്കല്ല അവർ പോവുക, നേരെ പിറകോട്ട് മലക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് അന്ന് അനുഭവിക്കുക. കമാക്കാനു ഫി ദുനിയ ബി ഖിലാഫി മാ അലൈഹിൽ മുഅ്മിനൂൻ, ദുനിയാവിൽ മുഅ്മിനുകൾ ചെയ്തതിനെതിരാണ് അവർ ചെയ്തത്, പരലോകത്തോ അവിടെയും മുഅ്മിനുകൾ ചെയ്തതിനെതിരായിരിക്കും. മുഅ്മിനുകൾ അവിടെ കൃത്യമായിട്ട് സുജൂദ് ചെയ്യും, അവർ മുന്നോട്ട് സുജൂദ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, പിറകോട്ട് മലന്നു പോകുന്ന അവസ്ഥ, അങ്ങേയറ്റത്തെ ദുരിതമാണ് അവർക്കുണ്ടാവുക എന്ന് പറഞ്ഞു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹുക്കുമുകളെ തള്ളി പുരോഹിതന്മാരുണ്ടാക്കിയ ഹുക്കുമുകളുടെ പിന്നാലെ പോകുന്ന ആളുകളുടെ അവസ്ഥയാണ് പറഞ്ഞത്. അവർ മഹ്ശറിലെത്തി എന്തുണ്ടാവും, അവർ ഏത് വകയിലാണ് പുതിയ ആദർശത്തിൽ, അവർക്ക് വല്ല പുതിയ നബിയും വന്നു, വല്ല കിതാബും കിട്ടിയോ, അവരുമായിട്ട് അള്ളാഹുവിന് വല്ല കരാറുണ്ടോ, എന്താണ് ഇവരെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി നീങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നാ മനസ്സിലായിക്കോ. നാളെ അള്ളാഹു കണങ്കാൽ വെളിപ്പെടുത്തുന്ന ആ വിഹ്വലമായ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യാൻ കൽപ്പന വരും. ആ കൽപ്പന പാലിക്കാൻ ഒരൊറ്റ മുനാഫിഖിനും ഒരു കാഫിറിനും കഴിയില്ല. ഇനി ഒരു താക്കീത്, ഒറ്റ വാചകം മതി അവരുടെ അവസ്ഥ എന്താ അറിയാൻ. വഈദുൻ ശദീദുൻ ലിമൻ യുഖദ്ദിബു ബിൽ ഖുർആൻ, ഖുർആനിനെ കളവാക്കുന്നവർക്കുള്ള ശക്തമായ താക്കീത്, ഭീഷണി. എന്താ അല്ല പറയാൻ, ഫദർനീ വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വദറ യദറു തറക യതുർക്കു, ഉപേക്ഷിച്ചു വിട്ടു. അതിന്റെ കൽപ്പനാരൂപമാണ് ദർ. ദർ എന്നാണ് എന്താർത്ഥം? ഉത്തുറുക്ക്, വിട്ടേക്കൂ, അവരെ വിടുക. ഫ അപ്പോൾ, ദർ വിടുക, നീ എന്നെ, വമൻ അവരെയും, എന്നെയും അവരെയും വിട്ടേക്ക്. അവർ എന്നാര്? യുഖദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ വർത്തമാനത്തെ കളവാക്കിയവനെ, ഖുർആനിനെ തള്ളിയവനെ, ഖുർആനിനെ കളവാക്കിയവരെയും എന്നെയും വിട്ടേക്കും. എന്നെ അവനെയും കൂടി ഇങ്ങോട്ട് വിടുന്ന അള്ള പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവനെ ഞാൻ കൈകാര്യം ചെയ്ത വല്ലാത്തൊരു വാക്കാണ്. ആ വാക്ക് അള്ളാഹ് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്നെയും കുറ്റവാളിയെയും നിങ്ങൾ വിട്ടുകളാം, നിങ്ങൾ അവരെ ശിക്ഷിച്ച് ഒരു പക്ഷം കൈ കഴിഞ്ഞോളന്നില്ല. കൃത്യമായിട്ട് അവരെ കുറ്റത്തിന്റെ അളവൊക്കെ എടുത്ത് തത്തുല്യമായിട്ട് ശിക്ഷ കൊടുക്കാൻ നമുക്കൊന്നും സാധ്യമല്ല. അവരർഹിക്കുന്ന ശിക്ഷ എന്താണ്? എന്റെ കയ്യിലേക്ക് അങ്ങ് വിടുന്ന അവരെ. അതൊരാൾ വിട്ടുകൊടുക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല, അതൊരു ഗൗരവം. അള്ളാന്റെ മുന്നിൽ ശിക്ഷക്ക് വിധേയമായി നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്കത് പ്രതിഷേധിക്കാനോ ഒഴിഞ്ഞു മാറാനോ സാധിക്കുകയില്ല എന്നുള്ള ഗൗരവാസ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെയും ഈ വർത്തമാനത്തെ, വൃത്താന്തത്തെ തള്ളിയവരെയും വിട്ടേക്കുക. ഈ വർത്തമാനം ഖുർആൻ. ഇത് ശക്തമായ ഒരു വെല്ലുവിളി, ഒരു ഭീഷണിയാണ്. വിടു, എന്നെയും അവനെയും വിടു. എനിക്കറിയാം, ഏറ്റവും നന്നായി അറിയാം. അല്ല പറയാം, കൈഫ അസ്തദ്രിജുഹു, എങ്ങനെയാണ് ഞാൻ അവനെ ക്രമേണ പിടികൂടും. ഇസ്തദ്രജ എന്ന വഴിക്ക് വഴിയായിട്ട് പിടിക്കുക. ഇസ്തിദ്രാജ് ദുർജ എന്ന ശരിക്കും സ്റ്റെപ്പാണ്, മനസ്സിലായില്ലേ? പടി. അള്ളാഹു ശിക്ഷിക്കുന്നതിന് ഓരോ സ്റ്റെപ്പുണ്ട്. ദുനിയാവിൽ ശിക്ഷിക്കുന്ന സ്റ്റെപ്പുണ്ട്, നമ്മൾ പൊരിക്കെ പറഞ്ഞില്ലേ? അള്ളാഹു ദുനിയാവിൽ ശിക്ഷിക്കുമ്പോൾ നേരെ ശിക്ഷ ഇറക്കല്ലേ ചെയ്യാം. ശിക്ഷയുടെ മുമ്പ് അള്ളാഹു കുറച്ച് സന്തോഷം തരും. ആർത്ത് മതിക്കാനും ഹറാം ചെയ്യാനൊക്കെ ഉള്ള അവസ്ഥ അള്ളാഹു തുറന്നു കൊടുക്കും. ദുനിയാവുണ്ട് ഓപ്പൺ ചെയ്യലാണ്. പിന്നെയാണ് അവരെന്ത് ചെയ്യുക? അവരെ ശിക്ഷിക്കുക. സൂറത്തുൽ അന്നാമിൽ പറയുന്നുണ്ട് 44-ാമത്തെ ആയത്തിൽ. താഴെ വായിക്കുന്നുണ്ട്, അപ്പോൾ പറയാം. അപ്പം പിന്നെ അമുദ്ദുഹു ഫി ഖയ്യിഹി, എങ്ങനെയാണ് അവനെ ഞാൻ അവന്റെ ദുർമാർഗത്തിലേക്ക് വിട്ടുകൊണ്ടുപോവുക? അവനെ എങ്ങനെ പിടികൂടും? ദുർമാർഗത്തിന് പകരമായി കിട്ടുന്ന നരകത്തിന്റെ പേര് ഖയ്യിഹി. അർത്ഥം ദുർമാർഗം എന്നാണ്, പക്ഷെ നരകമാണ്. ആ നരകത്തിലേക്ക് അവൻ എങ്ങനെ നീട്ടിയിടും എന്ന് അവനറിയാം. അപ്പൊ ഉള്ളുറുഹു, ഞാൻ കുറച്ച് സാവകാശം നൽകും. സുമാഹുഹു, പിന്നെ ഒരു പിടുത്തം പിടിക്കും. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അള്ള അങ്ങനെ സൗകര്യം കൊടുക്കും. അപ്പൊ അവൻ വിചാരിക്കുക, അള്ള ശിക്ഷിക്കുന്നൊന്നുമില്ലല്ലോ, തെറ്റ് ഇനിയും ചെയ്യാം. പക്ഷെ അവ തെറ്റ് ചെയ്യാനല്ല അവന് വെറുതെ വിട്ടത്, തിരുത്താനാണ് എന്ത് ചെയ്തത്? അവസരം കൊടുത്തത്. അങ്ങനെ വെറുതെ വിടുന്ന നേരത്ത് അവൻ വീണ്ടും എന്ത് ചെയ്യും? ആ അവസരം കൂടി കൂടുതൽ തെറ്റി. അതോടുകൂടി അള്ള ഒരു പിടുത്താണ്. കഴിവിറ്റവനായ ഒരു പ്രതാപിയുടെ പിടുത്തം പിടിക്കും. അല്ലാത്തൊരു പിടുത്താണ്. ആരാണ് കഴിവിറ്റ പ്രതാപി? അള്ളാ. അള്ളാന്റെ പിടുത്തം എന്നൊരു പിടുത്തുണ്ട്. അതാർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത പിടുത്താണ്. ഒരു റെക്കമെൻഡോട് രക്ഷപ്പെടാൻ പറ്റാത്ത പിടുത്താണ്. അള്ളാഹുവിന്റെ പിടുത്തം ഒരു പിടുത്താണ്. ഒരാളുമില്ല അള്ളാഹ് എടുത്ത് തന്നിട്ട് പറഞ്ഞ് ഒന്ന് ശരിപ്പെടുത്താൻ. ഇവിടെ എത്ര വലിയ ഹോജ പിടിച്ചാലും അതിനെ രക്ഷപ്പെടുത്താൻ വേറൊരാളുണ്ടാവും, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. പക്ഷെ അവിടെ അള്ളാഹ് പിടിച്ചാൽ അവിടെ ഒരാൾക്കും ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ പിടുത്തത്തിൽ ഒരാളെ മോചിപ്പിച്ചുകൊണ്ട് ഒരാളൊരു വകുപ്പ് അള്ള കൊടുത്തിട്ടില്ല. അതാണ് ആയത്തിന് അടുത്ത ഭാഗം. അവരെ നാം പടിപടിയായി പിടികൂടും. അള്ളാഹു സമൂഹത്തിൽ ധൂർത്തന്മാർക്ക് നെഗളിപ്പ് നടത്താൻ അവസരം കൊടുക്കുന്നത് ഇന്നമാഹു ഇസ്തിദറാജ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ആദ്യ പടിയാണ്, അത് ആ പടി തന്നെ. ആദ്യം ഹറാമ് ചെയ്യാനുള്ള സ്റ്റെപ്പ്, പിന്നെ അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. പടിപടിയായിട്ടാണ് അവരെന്ത് ചെയ്യുക? ആദ്യം ഇവിടെ ഹറാമിൽ മുഴുകാനൊരു അവസരം കൊടുക്കും, എന്നിട്ട് ഒരു പിടുത്താണ് പിടിക്കും. അല്ല, ഒറ്റയ്ക്ക് പോയി പിടിക്കാന്നുള്ള രീതിയല്ല അള്ളാഹുവിൻ്റെത്. അതാണ് സനസ്തദരിജു. സാധന പിന്നീട് ചെയ്യുന്നുള്ള അർത്ഥം നസ്തദരിജു. ഇസ്തദറജ എസ്തദരിജു, പടിപടിയായി പിടികൂടും. ഹും, അവരെ. മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത വിധം. മിൻ ഹൈസു എന്നാൽ എങ്ങനെയാണോ അങ്ങനെ. ലാ യഅലമൂൻ, അവർ അറിയുകയില്ല. അവർ അറിയാത്ത രീതി എങ്ങനെയാണോ അങ്ങനെ. അവർക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വഴികളെ ശിക്ഷിക്കും. ശിക്ഷിക്കുമ്പോൾ ശിക്ഷാണ്ട് ഏറ്റുവാങ്ങാന്നല്ലാതെ അത് കാണാനോ ഓടാനോ നേരം കിട്ടൂല. അപ്രതീക്ഷിതമായ ശിക്ഷയാണ് അള്ള എന്ത് ചെയ്യുക? കൊടുക്കുക. അതാണ് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത വഴിയിലൂടെ അവരെ നാം ക്രമേണ പിടികൂടും. ഐ, അതായത് വഹും ലാ യഷ്ഊറൂൻ, അവർക്ക് മനസ്സിലാവുകയില്ല. ബലി യഅ്തഖിദൂൻ അന്ന ദാലിക മിനല്ലാഹി കറാമ, അവര് വിചാരിക്കുന്ന അള്ളാഹിന്റെ നിന്ന് കറാമത്തായിട്ടും കൊണ്ട് കിട്ടിയതാണെന്ന. ഇത് ഈ അനുഗ്രഹങ്ങൾ കാണുമ്പോഴേ അള്ളാഹ് ഞങ്ങളെ ആദരിച്ചു എന്ന് വിചാരിക്കും. ഒരുപാട് നേട്ടങ്ങൾ ഇങ്ങനെ കിട്ടുമ്പം, പക്ഷേ വഹുവഫി നഫ്സിൽ അമ്രി ഇഹാന, ശരിക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അള്ളാഹ് ദുനിയാവ് നമുക്ക് തുറന്നിരുന്നുണ്ടല്ലോ. ആരും ഇവിടെ തെറ്റ് ചെയ്യുന്നവർ ചോദിക്കാനും പറയാനും, ആളുപിടിക്കുന്ന ആളുപിടിക്കാം, വിചാരിക്കുന്ന വിചരിക്കാം, ലോട്ടറി ഷോടെ നടക്കുന്ന ആരും ചോദിക്കാനും പറയാനില്ല. സ്വന്തം കുടുംബത്തിനോരില്ല, ചെയ്യുന്നവരെ പിന്നെ അങ്ങോട്ട് അനുവദിക്കാം നമ്മള്. അതാണ് നമ്മളെ ഇപ്പോഴത്തെ രീതി. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അള്ളാഹ് എനിക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ആസ്വദിക്കാൻ അവസരം തന്നിരിക്കാം. അല്ല, അത് അപമാനമാണ്. തോന്നിയതുപോലെ ഒരാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടാൻ എന്തതിനർത്ഥം? അത് അള്ളാഹിന്റെ അടുത്ത് നല്ല കറാമത്തല്ല, അത് ഇഹാനത്താണ്, അപമാനമാണ്. ഏതുപോലെ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിമ്മാലിം വബനീൻ, അവർ വിചാരിച്ചോ സ്വത്തും മക്കളും ഒക്കെ അവർക്ക് നാം ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കുന്നു. നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നാം നന്മകളിൽ ഇങ്ങനെ ധാരാളം മുന്നോട്ട് വരുന്ന സാഹചര്യം കൊടുക്കുന്നു എന്നവർ വിചാരിച്ചോ? ബല്ലാ യഷ്ഉറൂൻ, എന്നാൽ അവർ കാര്യം മനസ്സിലാക്കുന്നില്ല. അള്ള ഇങ്ങനെ അനുഗ്രഹം കൊടുക്കുമ്പോൾ അള്ള ഞങ്ങളെ തന്നെയാണോ പരിഗണിക്കണം എന്ന് വിചാരിക്കും. കാഫറുകളും മുനാഫിക്കുകളും അവർ തോന്നിവാസന വഴി സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്വത്തും നേട്ടമൊക്കെ വരുന്ന കാണാം. അപ്പൊ അവർ വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടും അള്ള ഞങ്ങളോട് കോപിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്, അള്ള ഞങ്ങൾ ആദരിച്ചോ എന്നൊരു തോന്നൽ അവർക്ക് അല്ല. ആ സമയത്ത് അള്ള അവർ അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്യും? പിടികൂടും. ഇനി അടുത്ത സുഹൃത്തുള്ള അന്നാമലായത്തുണ്ട്, ഫലമ്മാ നസൂമാ ദുഃഖി റൂബി, ഓർമ്മിപ്പിക്കപ്പെട്ട കാര്യം അവർ മറക്കുമ്പോൾ. ഏതാ ഓർമ്മിപ്പിക്കപ്പെട്ട കാര്യം? അത് ദീന, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം, അതാണ് ഓർമ്മിപ്പിക്കപ്പെടുക. തദ്ഖീർ, ഉത്ബോധനം. ഉത്ബോധനം അവരങ്ങ് മറക്കും. അള്ളാന്റെ ഉത്ബോധനം ഉണ്ടല്ലോ നരകത്തിന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ, ഓരോ ഉത്ബോധനം അവരങ്ങ് മറക്കും. മറക്കുമ്പോൾ അള്ള എന്ത് ചെയ്യും? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും എല്ലാ നേട്ടങ്ങളുടെയും കവാടങ്ങൾ അവർക്കങ്ങ് നാം തുറക്കും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച വിഷയത്തിൽ അവർ ആഹ്ലാദിക്കും, അവർ മതിക്കും. അള്ള ഇങ്ങനെ അനുഗ്രഹം തുറന്നു കൊടുക്കുമ്പോൾ അതിൽ അവർക്ക് സന്തോഷമുണ്ടാവും, എല്ലാ നേട്ടങ്ങളും അവർക്കിങ്ങനെ തുറന്നു കിട്ടി. ആഹ്ലാദത്തിന്റെ, ആസ്വാദനത്തിന്റെ, അത് ഹറാമോ അല്ലാരൊന്നുമില്ല, ഒക്കെ അള്ളാൻ തുറന്നു കൊടുക്കും. അഹദനാഹും ബഗ്തതൻ, അങ്ങനെ നാം അവരെ അപ്രതീക്ഷിതമായി പിടികൂടുക തന്നെ ചെയ്യും. ഫൈദാഹും മൊബിലിസൂൻ, അപ്പോഴവർ നിരാശരായിരിക്കും. മൊബിലിസ്, ഇബിലീസിന് പേരിട്ടി എന്തുകൊണ്ടാ ഇബിലീസ്? നിരാശൻ. കാരണം സ്വർഗം കിട്ടുമെന്ന കാര്യത്തിൽ നിരാശപ്പെട്ട ആളാണ് ആര്? ഇബിലീസ്. അതുകൊണ്ടാണ് ഇബിലീസിന് പേര്. ഒരിക്കലും സ്വർഗം കിട്ടൂല ആർക്ക്, ബാക്കി ഏത് കൊടും ഭാവിക്കും ഒരു പക്ഷേ തൗബ ചെയ്ത് സ്വർഗത്തിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ട്, ഇബിലീസ് അങ്ങനെ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇബിലീസ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? കൊടും നിരാശനാണ്. അതിൽ നിന്നുണ്ടായ മൊബിലീസു എന്നുള്ള വാക്ക്, അവർ അന്നേറ്റം ഇബിലീസുമാരായിരിക്കുന്ന കടും നിരാശ, കൊടും നിരാശരായിരിക്കും. പലിഹാദ ഖാല ഹാവന, നമ്മുടെ ഈ സൂറത്തിലുള്ള പറഞ്ഞ വാക്കെന്താ? വഉംലീലഹും ഇന്ന കൈദീ മതീൻ, ഉംലീലഹും, നാം അവർക്ക് നീട്ടിയിട്ട് കൊടുക്കും. അംലാ യുംലി എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുക്ക, ലഹും അവർക്ക്. എന്താ സംഗതി? അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷക്കൊരു സ്വഭാവമുണ്ട്. അല്ല, ഈ പ്രപഞ്ചത്തിൽ ഒരു ശിക്ഷ ഒരു സമൂഹത്തിന് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ആദ്യം അവർക്ക് അവരുടെ തോന്നിവാസത്തിൽ മുഴുകാനുള്ള അവസരം നീട്ടിക്കൊടുക്കുക ചെയ്യുക. അപ്പൊ ദുനിയാവിൽ ഇങ്ങനെ നെഗളിപ്പ് കാണുമ്പോൾ കാഫറുകൾക്ക് കുഫറിന് അവസരം, ഹറാം ചെയ്യുന്നവർക്ക് ഹറാമിന് അവസരം, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. എല്ലാത്തിനും എല്ലാ തോന്നിവാസവും ഇങ്ങനെ ഇറങ്ങി വരികയല്ലേ അല്ലേ? ഈ ചുംബന സമരം നമ്മുടെ നാട്ടിൽ കടന്നു വരാത്ത എല്ലാ മതക്കാരും ഒരുപോലെ, മതമില്ലാത്തവനൊക്കെ ഒരുപോലെ മോശമായി കണ്ടാണ്. ഇത് വലിയ വലിയ ബുദ്ധിജീവികളാണ് അനുകൂലമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രസ്താവന നടക്കുന്നത്. അതുപോലെ ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ആ പർദ പറ്റൂല, മറ്റേത് പറ്റൂല, ഇസ്ലാമിന്റെ അനന്തരാവാസ നിയമം ശരിയല്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ജാഹിലിയങ്ങൾ തമ്മാടികൾ വന്നിട്ട് ഓരോ വിധി ഇങ്ങനെ പറയും. സമൂഹത്തിൽ വലിയ വലിയ പദവിയുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ വിചാരിക്കും ഇവർക്ക്, അവർക്കാണ് പിൻബലം, അവർക്കാണ് എല്ലായിടത്തും സ്ഥാനം, അവർക്കാണ് വലിയ വലിയ പിന്നെ പണ്ഡിതന്മാരുടെ അടുത്ത് വേദിയിരിക്കാനുള്ള അവസരം അവർക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഈ കുഫറിന്റെയും ഈ സത്യനിഷേധത്തിന്റെ ആളുകൾക്ക് ഇങ്ങനെ, ഈ നിഫാക്കിന്റെ ആളുകൾക്കും തമ്മാടികൾക്കും എന്താണ് ഇങ്ങനെ നെഗളിപ്പ് കിട്ടുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ മനസ്സിലായിക്കോ, ഈ നെഗളിപ്പ് അള്ളാഹു ഒരു വലിയ ശിക്ഷ ഇറക്കാൻ പോകുന്നതിന്റെ മുന്നോടിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം അള്ളാഹ് പറഞ്ഞാൽ ഇവിടെ തോന്നിവാസം ചെയ്യുന്നവരെ തടയാൻ ആളില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുരവസ്ഥയാണ്. സൂക്ഷിച്ചോ നിങ്ങൾ. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, തോന്നിവാസം ചെയ്യുന്നവരെ തടയുക, രംഗത്തിറങ്ങാ തടയുക, അതിന്റെ ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഇതിപ്പോ നമ്മൾ തടയാൻ വന്നാൽ എന്തായിരിക്കും ഭവിഷ്യത്ത്? ഈ നാളിത് കേരളല്ലേ, ഇത് ഇന്ത്യ രാജ്യമല്ലേ, ഇവിടെ അങ്ങനെ പറ്റുമോ? എല്ലാ രാജ്യത്തേക്കും പറ്റുന്ന ദീനാണ് ആര് തന്നത്? അള്ളാഹു തന്നത്. അതുകൊണ്ട് നമ്മൾ മുൻകര തടഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ശിക്ഷ വരുന്നത് നീണ്ടു വെക്കും, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വരാതിരിക്കും. നമ്മൾ നോക്കിയിട്ട് കാര്യം, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഇവിടെ നിൽക്കുക, അവർ ചെയ്യുന്നവരെന്താച്ചാൽ വാങ്ങിപ്പോയിക്കോട്ടെ, നമ്മൾ നമ്മളെ തട്ടി സലാമത്താക്കുക എന്ന് കരുതി മുൻകർ തടയുന്ന ഒരു പരിപാടി നിർത്തിയാൽ, അമ്ര കൽപ്പിക്കുകയും മുൻകർ തടയുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് നിർത്തി വെച്ചാൽ അതിന്റെ പിന്നാലെ എന്ത് വരും? ശിക്ഷ അറിഞ്ഞു വരും. അതാ അള്ള പറയാ, വ ഉംലീ ലഹും, അവർക്ക് നാം ഇത്തിരി നീട്ടി ഇട്ടുകൊടുക്കും. അത് പേടിക്കേണ്ട സംഗതിയാണ്. നീട്ടിട്ട് കൊടുക്ക, എന്ത് നീട്ടി കൊടുക്ക? തോന്നിയാസം ചെയ്യാനുള്ള അവസരം നീട്ടിയിട്ട് കൊടുക്ക. എന്നിട്ടോ, ഇന്ന കൈദീ മതീൻ, തീർച്ചയായും എന്റെ തന്ത്രം ബലവത്താണ്. അള്ളാന്റെ തീരുമാനമുണ്ടല്ലോ, അള്ള ഇങ്ങനെ ഇട്ടിട്ട് നീട്ടിട്ട് ഒരൊറ്റപ്പെടുത്താണ്. എന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ബലവത്താണ്, ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ശിക്ഷയാണെന്നാ പറയുന്നത്. ഇന്നൊക്കെ അള്ളാന്റെ തന്ത്രം എന്നാണ് അള്ളാന്റെ ശിക്ഷ. ഇന്ന കൈദി, തീർച്ചയായും എന്റെ തന്ത്രം എന്താണ്? മതീൻ, ബലവത്താണ്. അത് വിശദീകരിക്കാൻ ഇബ്നു കസീർ പറയുന്ന എന്താണ്? ഐ വഹിറുഹും വഉല്ലിറുഹും വഉമിദ്ദുഹും, അതായത് ഞാൻ പിന്തിച്ചു കൊടുക്കും, സാവകാശം നൽകും, അവർക്ക് നീട്ടിയിട്ട് കൊടുക്കും. വദാലിക മിൻ കൈദി വമക്രിബിഹിം, അത് അവരോടുള്ള എൻ്റെ ഒരു തന്ത്രമാണ്. അവർ ഹറാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? അവരെ ശിക്ഷിക്കുന്നതിന് മുന്നോടിയായിട്ട് ശിക്ഷിക്കാനുള്ള അർഹതയിലേക്ക് അവരങ്ങ് എത്തും. ഒരുപാട് തെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ശിക്ഷ എന്താ തരാത്തെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഞാൻ അവരെ ശിക്ഷിക്കും. മനസ്സിലായില്ലേ? അതെന്റെ ഒരു തന്ത്രമാണ്. എന്നിട്ടോ ശിക്ഷ സമ്പൂർണമായി വാങ്ങാനുള്ള ഒരു അർഹത വരെ അള്ള അവരെത്തിക്കും. വലിഹാദാ ഖാലത്താല, അതുകൊണ്ട് അള്ള പറഞ്ഞു ഇന്ന കൈദി മത്തീൻ. മത്തീൻ എന്നാൽ അത് ബലവത്താണ്, അളിയും ഗൗരവമുള്ളതാണ്. എന്റെ തന്ത്രം അതീവ ഗുരുതരമാണ്. ആർക്ക്? ലിമൻ ഖാലഫ അംരി, എന്റെ കൽപ്പന ലംഘിക്കുന്നവർക്ക്. വകദബ റുസുലി, എന്റെ റസൂലുമാരെ തള്ളുന്നവർക്ക്. വജ്തറാല മാസിയതി, എന്നെ ധിക്കരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക്. അള്ളാഹിനെ ധിക്കരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ കൈദ് ഗൗരവമുള്ളതാണ്, മത്തീൻ അത് ബലവത്താണ് എന്ന് മനസ്സിലാക്കുക. സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹു തആല ലയുംലീ ലിൽളാലിം, അള്ളാഹു തആല അവരെ അക്രമിക്കി നീട്ടിക്കൊടുക്കും. ഹത്താ ഇദാ അഖദഹു, അവനെ പിടികൂടുന്നവരെ. ലം യുഫ്ലിത്തു, പിന്നീട് അവൻ അതിൽ നിന്ന് ഒരിക്കലും കുതറി മാറില്ല. ഞാൻ നീട്ടിയിട്ടെടുത്ത് തെറ്റ് ചെയ്ത് പിന്നെ തെറ്റല്ലാതെ ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥയിൽ അള്ളാഹു ശിക്ഷിക്കും. അവൻ അള്ളാഹിനോട് പറഞ്ഞു നിൽക്കാൻ പോലും ഒരു സംഗതി ഉണ്ടാവില്ല. തെറ്റ് ചെയ്യുമ്പോഴേക്ക് പിടിച്ചാൽ ഞാൻ ഇപ്പൊ ചെയ്തിട്ടല്ലേ ഉള്ളൂ, എനിക്ക് തൗബ എന്നീ അവസരം തന്നില്ലല്ലോ എന്നൊക്കെ പറയാം. മനസ്സിലായില്ലേ? പക്ഷെ അതിനൊക്കെ അള്ള അവസരം കൊടുക്കും, പക്ഷെ അവൻ തൗബ ചെയ്യൂല. അപ്പൊ അള്ള പിടിക്കുന്ന നേരത്തെ എനിക്ക് നീ തൗബ ചെയ്യാൻ അവസരം തന്നില്ലാണ്, എനിക്ക് കിട്ടിയ അവസരമൊക്കെ എന്തായിരുന്നു ചോദിക്കൂലേ? പറഞ്ഞ മനസ്സിലായെങ്കിൽ അങ്ങനെ ഒരു പിടുത്തം അവനങ്ങൾ പിടിക്കും എന്ന് ബുഖാരിൽ ഹദീസ് ഉണ്ട്. എല്ലാം യുഫ്ലി തുഹുന, അവൻ അതിൽ നിന്ന് കഴിച്ചിലാവാൻ പറ്റില്ല, വഴുതി മാറാൻ പറ്റില്ല. സുമക്കറ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തോതി, അങ്ങനെയാണ് നിന്റെ റബ്ബിന്റെ പിടുത്തം. ഒരനി ഒരു ഗ്രാമ അക്രമ കാണിക്കുമ്പോൾ അവരെ ഇങ്ങനെയാണ് പിടിക്കുക. ഇന്ന അഖദഹു അലീമുൻ ശദീദ്, നിശ്ചയമായും അള്ളാഹുവിന്റെ പിടുത്തം വേദനാജനകമാണ്, കഠോരമാണ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചത്? യൗമ യുക്ഷഫ് അൻ സാഖ് വയുദാഉന ഇല സുജൂദ്, കണങ്കാൽ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം, സുജൂദ് ചെയ്യാൻ ക്ഷണം കിട്ടുന്ന ദിവസം. ഫല യസ്തത്യൂൻ, അവർക്ക് സാധിക്കില്ല. അവർക്ക് എന്നാൽ ആർക്ക്? സ്വന്തം ദീനുണ്ടാക്കി ഖുർആൻ തള്ളിയ ആളുകൾക്ക്, റസൂലിനെ തള്ളിയ ആളുകൾക്ക് സാധിക്കൂല. ഹാഷിയത്തൻ അബ്സ്വാറുഹും, അവരുടെ കണ്ണുകൾ താഴ്ന്നു പോകും. തറഹക്കുഹും ദില്ല, അപമാനം അവരെ ആവരണം ചെയ്യും. വഖദ് ഖാനു യുദ്ഔന ഇല സുജൂദ്, അവർ സുജൂദിലേക്ക് വിളിക്കപ്പെടും. ഫഹും സാലിമോൻ, വിളിക്കപ്പെട്ടിരുന്നു, വിളിക്കപ്പെടുന്നല്ല. പണ്ട് അവരെന്ത് ചെയ്തിരുന്നു? സാലിമോൻ, അവർ സുരക്ഷിതരായ സമയത്ത്, സുജൂദ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു കാലത്ത് എന്ത് ചെയ്തിരുന്നു? അവരെ സുജൂദ് ക്ഷണിച്ചു. അന്ന് അവർ ചെയ്തില്ല. ഇന്ന് സുജൂദ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തപ്പോഴാണ് അവരെന്ത് ചെയ്തത്? ക്ഷണിച്ചവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല. ഫദർനീ വമൻ യുഖദിബു ബിഹാദൽ ഹദീസ്, എന്നെയും ഈ ഖുർആൻ ആകുന്ന വർത്തമാനത്തെയും തള്ളുന്നവനെ ഇങ്ങ് വിട്ടേക്കുക. സനസ്തദരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത വഴിയിലൂടെ നാം അവരെ പടിപടിയായി പിടികൂടുന്നതാണ്. ഫഉംലീലഹും, അവർക്ക് നാം സാവകാശം നൽകും. ഇന്ന കൈദി മതീൻ, തീർച്ചയായും എന്റെ തന്ത്രം അത് ഗുരുതരമാണ്, ബലവത്താണ് എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, നേരത്തെ ചോദ്യം ആവർത്തിക്കാം. കുറെ ചോദ്യം ചോദിച്ചില്ലേ, കാഫറുകൾ ഇങ്ങനെ കുഫറിലേക്ക് പോകാൻ അങ്ങക്ക് അങ്ങനെ വല്ല വകുപ്പുണ്ടെന്ന് ചോദിച്ചില്ലേ? അടുത്ത ചോദ്യം എന്താ? അം തസ്അലുഹും അജ്റ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, അതല്ല, നീ അവരോട് വല്ല കൂലിയും ചോദിച്ചോ? ഈ സത്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വത്ത് മുഴുവൻ നബിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഒരു തരീക്കത്തുകാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. തരീക്കത്ത് ചേരാൻ സ്വത്തക്കാർക്ക് എഴുതി കൊടുക്കണം, ആ ഷെയ്ത്താൻ എഴുതി കൊടുക്കണം. ഈ തരീക്കത്തിന്റെ തലപ്പത്തൊരുത്തം ഇരിക്കുമല്ലോ. അവരിത് ഷിയാക്കളുണ്ടാക്കിയ സമ്പ്രദായം. ഷിയാക്കളുടെ അസല് നിയമമാണ് ഷിയാ വിശ്വാസമുള്ള ആളുകളൊക്കെ സ്വത്ത് ഇമാമിന്റെ പേരിൽ എഴുതി കൊടുക്കണം. എന്നിട്ട് ഇമാമിന്റെ പ്രതിനിധിയാണ് ഒരു ഷെയ്ത്താൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ സകല ജൂതായുസായി നടക്കുന്ന ഒരാൾ, മനസ്സിലായില്ലേ? അയാളെ പേരിൽ എഴുതി കൊടുക്കണം. എന്നിട്ട് അവർ ലോകം മുഴുവൻ ബിസിനസ്സാണ്. ലണ്ടനിലും അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ബിസിനസ്സാണ് ഈ തരീക്കത്തിന് ശേഖന്മാർക്കും അതേപോലെ തന്നെ ഷിയ നേതാക്കന്മാർക്കൊക്കെ. സാധുക്കൾ ഇവർക്ക് ഞങ്ങൾ സ്വത്ത് എഴുതി കൊടുത്ത നേരെ അവരെ പിടിച്ച് ഞങ്ങൾ സ്വർഗത്തുകൊണ്ടു. ഇവന്റെ കാര്യം തന്നെ തീർപ്പായിട്ടില്ല. ഏത്? ഈ സ്വത്ത് പിടിച്ചു വാങ്ങേണ്ട സ്വർഗവും നരകവും തന്നെ എന്താണ്? തീർപ്പായിട്ടില്ല. എന്നിട്ട് അവനാണ് എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്ന് വിചാരിക്കുന്നത്. ഇതാണ് വല്ലാത്തൊരു ഗൗരവമുള്ള അവസ്ഥയാണ്. ഇതൊക്കെ മറ്റു സമുദായങ്ങളുണ്ട്, ഇസ്ലാമിനതില്ലല്ലോ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവനാന്റെ സ്വത്ത് റസൂലിന്റെ പേരിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളോട് ആകെ ചോദിച്ചത് സ്വത്ത് ഒരു പരിധിക്ക് അപ്പുറത്തിന്റെ 2.5% മാത്രം അല്ലേ? അതിനെ റസൂലിനെ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇവിടുത്തെ അഗതികൾക്ക് കിട്ടണം ഉറപ്പുവരുത്താനാ പറഞ്ഞു. ഇവിടുത്തെ നേതാക്കന്മാർക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് അർഹതയുള്ളവർക്കാണ് കിട്ടേണ്ടത്. അത് ഏറ്റവും അടുത്ത ബന്ധുക്കളായ ഭാവങ്ങൾക്ക് ആദ്യം കിട്ടണം, പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അങ്ങനെയാണ് സക്കാത്ത്. അല്ലാതെ നമ്മുടെ സ്വത്ത് നമുക്ക് തന്നെയുള്ളതാണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ നിങ്ങളെ സ്വത്തും കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. എന്നിട്ട് ആ പറഞ്ഞ സ്വത്ത് തരാൻ പറ്റാത്തതുകൊണ്ട് വേറെ വല്ല ആദർശം സ്വീകരിച്ച പോലെയാണല്ലോ നിങ്ങളുടെ നിലപാട്. അതാ ചോദ്യം. അം തസ്അലുഹും അജ്റ, അതല്ല, നീ അവരോട് കൂലി ചോദിച്ചോ? തസ്അലു ചോദിക്കുന്നു, സഅല യസ്അലു, തസ്അലു ഹും അവരോട്. അജ്റൻ പ്രതിഫലം,
അതല്ല നീ അവരോട് പ്രതിഫലം ചോദിക്കുകയാണോ? ഫഹും മിം മഗ്റമിൻ, എന്നിട്ട് അവർ കടബാധ്യതയിൽപ്പെട്ടു. മഹറം കടം, ഹാരിം എന്ന കടബാധ്യതൻ, മഹറം എന്നതാണ് കടം. ഫഹും മിം മഗ്റമിൻ, അവർ കടത്തിൽപ്പെട്ടവരായി. മുസ്ഖലൂൻ, ഭാരം വഹിക്കുന്നു, ഭാരം ഏറ്റെടുക്കുന്നു. കടത്തിൽ കുടുങ്ങി ആകെ താങ്ങാൻ വയ്യാതെ, മുസ്ലിം ആകണമെങ്കിൽ താങ്ങാൻ വയ്യാത്ത കടം കൊണ്ടിറക്കണം എന്ന അവസ്ഥ വന്നു ഉണ്ടോ? താങ്ങാൻ പറ്റാത്ത കടം താങ്ങേണ്ട അവസ്ഥ വന്നു. ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, അവർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം വഹിക്കേണ്ടി വന്നു. സത്യത്തിൽ അങ്ങനെ ഇല്ലല്ലോ, വന്നോന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്താണ്, അങ്ങനൊന്നും ഇല്ല എന്നല്ലേ. എല്ലാ അമ്പിയാക്കളും പറഞ്ഞെന്താ, ലാസ്തൽക്കും അലേഹി അജറ, ഇതിന്റെ പേര് ഞങ്ങളോട് എന്ത് ചെയ്യില്ല, പ്രതിഫലം ചോദിക്കില്ല, ഞങ്ങൾ എനിക്കൊന്നും തരണ്ട എന്നല്ലേ. അതോട് മറ്റു പുരോഹിതന്മാര്, മറ്റു മതത്തിലെ പുരോഹിതന്മാര് ജനങ്ങളെ സ്വത്ത് പിടിച്ചു വാങ്ങുന്നവര്, ഇസ്ലാമിൽ അങ്ങനൊരു വകുപ്പുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ പേര് സ്വത്ത് പിടിച്ചു വാങ്ങാൻ യാതൊരു വകുപ്പും ഇല്ല. നമുക്ക് ദൈവത്തിനടുത്തന്നെ ആദ്യം കോടി പിരിച്ചു വെക്കണം, എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തിറത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇഹ്ലാസോടെ ദൈവത്തിറത്താൻ കഴിയാത്തത്. എന്നിട്ട് കോടി പിരിക്കാത്തവരോട് നമ്മൾ ദൈവത്തെ നടത്തുന്നില്ല എന്നാണ് കളിയാക്കും ചെയ്യും. എന്തൊരവസ്ഥയാത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഈ നമ്മളെ സാമ്പത്തികമായി ഭാരപ്പെടുത്തിയിട്ടില്ല തന്നെയാണ് ഈ ആയത്ത് എന്ത് ചെയ്യുന്നത്, വ്യക്തമാക്കുന്നത്. അം തസ്അലുഹും അജ്റൻ ഫഹും മിം മഗ്റമിൻ മുസ്ഖലൂൻ, അതല്ല താങ്കൾ അവരോട് കൂലി ചോദിക്കുന്നുവോ, എന്നിട്ട് അവരെ കടത്തിലകപ്പെടുത്തുന്നുവോ. അതുകൊണ്ട് തന്നെ ഒരു ദൈവത്ത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ ആ കടം പിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിക ദൈവത്തിനെ ഉണ്ടായത് ഖുർആനോടുള്ള വെല്ലുവിളിയാണ്, മനസ്സിലാക്കി വെച്ചു. അടുത്തത്, അം ഇന്ദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ, അതല്ല അവരെഴുതി വെക്കുന്ന വല്ല ഗൈബും ഉണ്ടോ? സാധാരണക്കാർക്കൊന്നും കിട്ടാത്ത വല്ല വിഷയം. അം ഇന്ദഹുമുൽ ഗൈബ്, അം അതല്ല, ഇന്ദഹുമുൽ ഗൈബ്, അവർക്ക് അവർക്ക് അഭൗതിക ജ്ഞാനമുണ്ടോ? ഇങ്ങനൊക്കെ ജീവിച്ചാലും സ്വർഗത്തിലെത്തും എന്ന് വല്ല ഗൈബിയായ ജ്ഞാനം അവർക്കുണ്ടോ? യക്തുബൂൻ, എന്നിട്ട് അവരെഴുതി വെക്കുന്നു. ഏത്, ആ ഗൈബ് കിട്ടിയതൊക്കെ അവരെഴുതി വെച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത വേറൊരു സംഗതിയാണ്. അങ്ങനെ വല്ലതുണ്ടോ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ എഴുതി വെക്കുന്ന ഗൈബിയായ ജ്ഞാനം ഖുർആൻ അല്ലാത്ത വേറെ വല്ലതുണ്ടോ? അം ഇന്ദഹുമുൽ ഗൈബ്, അതല്ല അവരുടെ അരികിൽ ഗൈബുണ്ടോ? ഫഹും യക്തുബൂൻ, എന്നിട്ട് അവർ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ വിശദീകരണം നമ്മൾ സൂറത്തു തഫ്സീറിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വത്തൂരി വക്കിത്താബ് മസ്തു എന്നുള്ള വേറെ സൂറത്തുണ്ട്, അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് പറഞ്ഞത്. അപ്പം അത് വേറെ സൂറത്താണ്, നമുക്ക് പഠിക്കുന്ന നേരത്തെ എന്ത് ചെയ്യാം, ഇൻഷാല്ലാ പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണെന്ത്, പിന്നെ നമുക്ക് ഖുർആൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിന് വിരുദ്ധമായ ഒരു ആശയം കൊണ്ടുവന്നാൽ തള്ളണം. ഖുർആനെ മാറ്റി വെച്ച് കൊണ്ടുവരുന്നവർക്ക് ഗൈബിയായി ജ്ഞാനം ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പുരോഹിതന്മാരൊക്കെ അവർക്കൊരു ഗൈബുണ്ടെന്നുള്ള മറ്റു പുതിയൊരു ദീനല്ലേ. ഇനിയിപ്പോ റബീഉൽ അവ്വൽ മാസം വന്നാൽ നബിദിന ആഘോഷ ആചാര ആഘോഷങ്ങൾ വരും, അതുമായി ബന്ധപ്പെട്ട് കുറെ ചടങ്ങുകൾ, സംഘങ്ങൾ, മജ്ലിസുകൾ കുറെ ഒക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചാണ്, മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഓരോ ഹാവഭാവങ്ങൾ ചെയ്തു കൊണ്ടാൽ ഇവർക്ക് വേറെ വഴി കിട്ടുന്നുണ്ട് വിചാരിക്കും. തെളിവ് അന്വേഷിച്ചു പോകുന്ന നേരത്തെ വട്ടപൂജയായിരിക്കും, മനസ്സിലായില്ലേ. സാധാരണക്കാരെ വിചാരത്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ മുതൽ ഇങ്ങനെ പോരുന്ന ചടങ്ങുകളായി, മീലാദാഘോഷം, ഈ മാലപ്പാട്ടുകളും ഈ ആഘോഷവും ഈ കൊടി തോരണം തൂക്കലും റോഡ് ബ്ലോക്ക് ചെയ്ത് പിന്നെ റാലി നടത്തലൊക്കെ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ഇസ്ലാമിലുള്ളതാണെന്ന വിചാരം. ആ ജാതി ആൾക്കാരുടെ ഈ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടത്താൻ, പുതിയ ദീൻ, പവിത്രമായ പ്രവർത്തനം, സ്വർഗത്തിലെത്താനും നരകത്തിനകലാനും നിങ്ങൾക്ക് ഇതുപോലത്തെ കുറെ അമലുകൾ അനുഷ്ഠാനങ്ങൾക്ക് എവിടുന്ന വഹി കിട്ടിയത്? അടുത്ത് ഗൈബുണ്ടോ? ആ ഗൈബ് നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. മാർഗത്തിലേക്ക് അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അതായത് നീ കൂലിയൊന്നും വാങ്ങാതെയാണ് നീ ക്ഷണിക്കുന്നത്. ദാവത്തിന്റെ പേരിൽ അതിന്റെ പ്രതിഫലം നീ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷിക്കുന്നു. എന്നിട്ടും അവർക്ക് നീ കൊണ്ടുവന്ന ഇത്തഹും ബിഹി, നീ കൊണ്ടുവന്ന എല്ലാത്തിനെയും അവർ തള്ളുകയാണ്. ബിമുജറദിൽ ജഹലി, തനിച്ച ജഹലി കാരണം, വൽ കുഫരി, കുഫർ കാരണം, വൽ ഐനാദ്, മത്സരം കാരണം, എതിർപ്പ് കാരണം. അവരെ തനിച്ച ജഹല് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, വിവരമില്ലായ്മ കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, നിന്നെ തള്ളിയത്. അത്ര അല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളൂ അല്ലെ? ഒന്നൊരു കഥ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. സൽഹും അയ്യുഹും ബിദാലിക സഈം. أَمْ لَهُمْ شُرَكَاءُ فَلْيَأْتُوا بِشُرَكَائِهِمْ إِنْ كَانُوا صَادِقِينَ.
ويدعون الى السجود فلا يستطيعون خاشية ابصارهم ترهقهم ذلة وقد كانوا يدعون الى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون സൽഹും അവരോട് ചോദിക്കണം. ആരോട്? കാഫറുകളോടും മുനാഫിക്കുകളോടും ചോദിക്കണം. അയ്യുഹും ബിദാലികസായി, എന്താ ചോദിക്കേണ്ടത്? ആ കാര്യത്തിന് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ഏത് കാര്യത്തിന്? ഖുർആൻ വേണ്ടാന്ന് പറഞ്ഞ് വേറെ കുറെ ദീനായിട്ട് നടക്കുന്നല്ലേ, വിദഗ്ധത്വമായി നടക്കുന്നല്ലേ, ചെറുക്കുൾപ്പെടെയുള്ള വിദഗ്ധതകളുണ്ട്. ആ വിദഗ്ധതകൾക്ക് ആരാണ് നിങ്ങളെ നയിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. ആ നയിക്കുന്നവർ ആദ്യം മുന്നിൽ പിടിച്ചോക്കൊള്ളാം. ശിക്ഷിക്കുന്ന നേരത്ത് പുരോഹിതന്മാരാണ് ഉദ്ദേശിക്കുന്നത്. അംലഹും ശുറക്ക, അതല്ല അവർക്ക് പങ്കുകാരുണ്ടോ? ഫലത്തൂബി ശുറക്കായും, എങ്കിൽ അവരെന്ത് ചെയ്യണം? ആ പങ്കുകാരെ കൊണ്ടുവരണം. ഇങ്കാനോ സാധ്യതയും അവർ പറഞ്ഞ സത്യമാണെങ്കിൽ അവർക്ക് കഴിയോ? ഇല്ല. യൗമ യുക്ഷഫ് അൻസാഖ്, കണങ്കാൽ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം. ആരുടെ കണങ്കാലാ വെളിപ്പെടുന്നത്? റബ്ബിന്റെ. വയുദ്ഔന ഇല സുജൂദ്, സുജൂദിലേക്ക് ക്ഷണം വരുന്ന ദിവസം. ഫല യസ്തത്യൂൻ, അന്ന് അവർക്ക് അതിന് കഴിയില്ല. അപ്പൊ അതിന്റെ ഹദീസ് നമ്മൾ ബുഖാരി എന്ന് മനസ്സിലാക്കി. എന്താണ്? ദുനിയാവിൽ സുജൂദ് ചെയ്യാത്ത ആളുകൾക്കൊന്നും ആത്മാർത്ഥമായി, ഇവിടെ ആളുകൾക്ക് കാണിക്കാനൊക്കെ വേണ്ടി സുജൂദ് ഉണ്ടാവും, ആത്മാർത്ഥമായി തഖ്വയോടുകൂടി സുജൂദ് ചെയ്യാത്തവർക്കൊന്നും മഹ്ശറിൽ സുജൂദിന് ക്ഷണം കിട്ടുമ്പോൾ എന്ത് പറ്റൂല? സുജൂദ് ചെയ്യാൻ കഴിയില്ല. അവർ പിറകോട്ടാണ് എന്ത് ചെയ്യുക? മലർന്നു പോകുക എന്നാണ് പറഞ്ഞത്. അവർക്കത് കഴിയില്ല. ഹാഷിയത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അവരുടെ കണ്ണുകളൊക്കെ എന്താണ്? പേടിച്ച് താഴും. അപമാനം അവരെ പൊതിയും. വഖദ് ഖാനു യുദാവിനെ സുജൂദ്, പണ്ട് അവർ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നല്ലോ. വഹും സാലിമുൻ, അന്ന് അവർക്കതിന് കഴിയുമായിരുന്നു. സാലിമു എന്ന് പറഞ്ഞാൽ അവർ സുരക്ഷിതരായിരുന്നു, അവർക്ക് സുജൂദ് ചെയ്യാൻ തടസ്സം ഉണ്ടായിരുന്നില്ല. സുജൂദ് ചെയ്യാൻ തടസ്സമില്ലാത്ത കാലത്ത് സുജൂദ് ചെയ്യാൻ വിളിച്ചപ്പോൾ അവർ അള്ളാഹ്ക്കല്ല സുജൂദ് ചെയ്തത്, അവർ കണ്ട മക്ബറകളെ മുന്നേ പോയിട്ടൊക്കെ ആണ് ചെയ്തത്, സുജൂദ് ചെയ്തത്. ഫദർനീ വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, അതിനാൽ എന്നെയും ഖുർആൻ തള്ളിയവനെ ഇങ്ങ് വിട്ടേക്കുക. സനസ്തദരിജുഹും മിനൈസുലായ ആലമോൻ, അവരറിയാത്ത വഴിയിലൂടെ അവരെ നാം എന്ത് ചെയ്യും? പിടികൂടും. ഇസ്തദറജ എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ, ശിക്ഷ വന്നാൽ പിന്നെ ഓടാൻ നേരം ഉണ്ടാവില്ല. ചില ആൾ വിചാരിക്കും ശിക്ഷ വരുമ്പോഴേക്കൊക്കെ നമുക്ക് നാട് വിട്ടുപോകാം, പിന്നെ അടയാളങ്ങളൊക്കെ വരുമ്പോൾ അടുത്ത നാട്ടിൽ പോയി നിൽക്കാലം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതിൽ വലിയ വേവലാതി ഒന്നുമില്ലാതെ അങ്ങനെ നിൽക്കും. അത് വരുന്നേരത്ത് അങ്ങോട്ട് പോകാൻ കഴിയില്ല, മനസ്സിലായില്ലേ? മുന്നോട്ട് ഓടുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും, പിറകോട്ട് ഓടിയ പിറകുന്ന് ഇങ്ങോട്ട് വരും ശിക്ഷ. അല്ല, ശിക്ഷിക്കാനൊരു സമുദായത്തെ തീരുമാനിച്ചാൽ അവിടെ ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് ഉംലീലഹു, അവർക്ക് നാം സാവകാശം കൊടുക്കും. എന്താ സാവകാശം കൊടുക്കാന്ന? അള്ളാഹു തെറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യില്ല? ശിക്ഷിക്കൂല. സൂറത്ത് ഹൂദിന്റെ അവസാനത്ത് പറയുന്നുണ്ട്, ഓരോ തെറ്റിനും അതാത് സമയത്തുള്ള ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ എണ്ണം ഇവിടെ ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾ ഞാനും ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ആ സമയത്തുള്ള ശിക്ഷ ഒരു മലക്കിനൊരു ചുറ്റികയായിട്ട് ഏൽപ്പിച്ചാൽ തന്നെ ചുറ്റിക്കൊണ്ടൊരടി നമ്മുടെ മസ്തകത്തിന്. സുബൈക്ക് വള്ളിയിൽ പോയില്ലെങ്കിൽ, നുണ പറഞ്ഞാൽ, ഗൈബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, ഓരോ ദിവസം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ ഒരു മലക്ക് ഒരടി വെച്ച് തന്നാൽ എത്ര ആള് ദുനിയാവിലുണ്ടാവും? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരെണ്ണം ബാക്കി ഉണ്ടാവില്ല, ഒരാളെ പോലും കിട്ടൂല. സൂറത്തു ഹൂദിന്റെ ഏറ്റവും അവസാനത്തിലെ പറയുന്നുണ്ട്. അങ്ങനെ എങ്ങാനും അതാത് സമയത്തില ആഹദുള്ളാഹു ഓരോ സമയത്തുള്ള പിടികൂടിയിരുന്നെങ്കിൽ ഇവിടെ ഒരാളെയും കാണുമായിരുന്നില്ല. അപ്പൊ അള്ളാഹ് ഇവിടെ പിടികൂടാതെ വെക്കാണ്. പിടികൂടാതെ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത്ര കർക്കശം അള്ളാഹ്ക്കില്ല, കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും അള്ളാഹ് എന്ത് ചെയ്യും? പിന്നെ അത് വിട്ടുതരും.
പക്ഷെ അള്ള വിട്ടു തരാൻ തീരുമാനിച്ചിട്ടുണ്ടാവൂല. ഖുർആനെ തള്ളുന്നവരെയും എന്നെയും വിട്ടേക്കുക, അവരറിയാത്ത വഴിയിലൂടെ നാം അവരെന്ത് ചെയ്യും, പിടികൂടും. അള്ളാഹു അപ്രതീക്ഷിതമായിട്ടാണ് ശിക്ഷിക്കാൻ നിർത്തം. അപ്പൊ ഉംലീലവും ഇന്ന കൈദിയും മത്തി, അവർക്ക് കുറച്ച് സാവകാശം നൽകും. എന്റെ തന്ത്രം ബലവത്താണ്, ബലവത്താണെന്ന് പറഞ്ഞാൽ ചീറ്റിപ്പോകാത്തതാണ്, ആർക്കും അതിൽ ഇടപെട്ടിട്ട് ദുർവീര്യമാക്കാൻ കഴിയില്ല. ആരെ തന്ത്രം? അള്ളാഹുവിന്റെ തന്ത്രം അത്ര ശക്തമാണ്, പ്രബലമാണ്, ഗൗരവമുള്ളതാണ്. പിന്നെ ചോദിക്കാൻ തസ്അലുഹു മജറൻ, അതല്ല നീ ഇവരോട് പ്രതിഫലം ചോദിച്ചിരുന്നു. എന്നിട്ട് ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, അവർ കടബാധ്യത പേറുന്നവരായിരുന്നു. മുസ്ഖലൂൻ എന്നാൽ ഭാരം താങ്ങുന്നവർ ആയിരുന്നു. എങ്ങനെ? ദഅവത്ത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കോടികൾ വിലമതിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അതാണ് ആളുകൾക്ക് പേടി, മനസ്സിലായില്ലേ? വളരെ ഭാരിച്ച ഒരു സംഗതിയായി ദഅവത്തിനെ മാറ്റിയത് ആരാ? ചിന്തിക്കണ്ട. വളരെ ലളിതമായി നമ്മൾ പഠിക്കുന്ന വിജ്ഞാനം നമ്മുടെ നാട്ടിലേക്ക് പകർന്നു കൊടുക്കേണ്ടതിന് പകരം ഇതെങ്ങനെയാണ് കോടികൾ ചെലവിന് ഗൾഫിൽ പോയി വരെ പിരിവെടുത്തു കൊണ്ടുവന്നിട്ടല്ലാതെ ഇസ്ലാമിക ദഅവത്ത് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിലുണ്ടായി? ഖുർആൻ പഠിക്കാത്തതുകൊണ്ട്. അതിൻ്റെ ഉത്തരം മനസ്സിലായില്ലേ? വളരെ ഗൗരവമുള്ള വിഷയം. അം തസ്അലുഹു മജറൻ, അപ്പൊ നമ്മൾ ഈ അവസ്ഥക്ക് എതിരുണ്ടാകാൻ പാടില്ല. അം തസ്അലുഹു മജറൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, അവർ കടത്തിൽ നടുമുറിയുന്നവരായോ? അമ്മഇന്ദഹുമുൽ ഗൈബ്, അതല്ല അവർക്ക് വല്ല ഗൈബുണ്ടോ? ഫഹും യക്തുബു, എന്നിട്ട് അവരത് എഴുതി വെക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇനി ദഅവാ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നല്ല പാഠം, അതേപോലെ തന്നെ ഹഖിന്റെ മാർഗത്തിൽ കടന്നു വരുന്നവർക്കെതിരെ മുശ്രിക്കുകളുടെ നോട്ടം, കണ്ണേർ ഒക്കെ കടന്നു വരുന്നതിനെ കുറിച്ചുള്ള താക്കീത്, അതാണ് അടുത്ത. ഇനി ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാനുള്ളൂ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക്.